Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Neha Swaraji Abhishinjati Yashama Atma Yedat Brahma Yedam Idha Priti Abhisam Vida Asmiri Lingad ആത്മശബ്ദേന പ്രത്യേകാത്മ ഏവ ഉച്യതി മമേതി ഷഷ്ട്യാ സംബന്ധാർത്ഥ പ്രത്യായകത്വ ഏതം അഭിസംവിധ അഭിസംഭവിത അസ്മീതി ച കർമ്മകർത്തൃത്വ നിർദ്ദേശ അതുകൊണ്ട് ഇവിടെ ആ കേവലമായ നിർഗുണമായ പ്രത്യേകാത്മാവിനല്ല നിർദ്ദേശിക്കുന്നത്. ഇനി അത് ഒടുവിൽ നിർദ്ദേശിക്കുന്നു. ഷഷ്ടസപ്തമേ വരുവ തത്വമസി ആത്മൈവേദം സർവം ഇതി നൈഹ, അങ്ങനെയല്ല ഇവിടെ പറയുന്നു. ഇവിടെ സഗുണത്തെ തന്നെയാണ് നിർദ്ദേശിക്കുന്നത്. അതും ധ്യാനിക്കാവുന്നതാണ്. സ്വരാജ്യ അഭിഷിഞ്ചതി യേശം ആത്മാ ഏത ബ്രഹ്മ ഏതം ഇതഹ പ്രേത്യ അഭിസംസ്മീതി ലിംഗാർ നത്വ ആത്മശബ്ദേന പ്രത്യേകാത്മ ഏകോച്ചതി. ആത്മശബ്ദം കൊണ്ട് കേവലം പ്രത്യേകാത്മാവിനെ മാത്രമല്ല പറയുന്നു, മറിച്ച് ഇവിടെ ഈശ്വരനെയാണ് നിർദ്ദേശിക്കുന്നത്. സഗുണ ബ്രഹ്മം എന്ന് പറയുന്ന ഇതിനെയാണ്, സഗുണേശ്വരൻ എന്ന് പറയുന്ന ഇതിനെയാണ്, അതിനെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. നിർഗുണ ബ്രഹ്മത്തെ അല്ല. എന്തിനു ഉപാസനയ്ക്ക് അതാണ് ആവശ്യം? മമയിലെ ഷഷ്ട്യ യഷമേ ആത്മാ അവിടെ പറഞ്ഞത് സംബന്ധാർത്ഥ പ്രത്യായകത്വ ഏതം അടുത്ത് പറയുന്നു പ്രേത്യ അഭിസംഭവിതാസ്മി അതിനെ പ്രാപിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. എന്നാ കർമ്മകർത്തൃത്വ കർമ്മകർത്തൃത്വം നിഷേധ ഇപ്പോ സഗുണ ബ്രഹ്മത്തെയും നിർഗുണ ബ്രഹ്മത്തെയും ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഉപാസിക്കാൻ നിർദ്ദേശിക്കുന്നത് സഗുണ ബ്രഹ്മത്തെയാണ്. അവിടെ ഒരു സംശയം നിന്നു ഷഷ്ടേപ്പി അഥ സത്സംബത്സേരി സത്സംബത്സി കാലാന്തരിതത്വം ദർശേരി. ഇനി തത്വമസി ഉപദേശിക്കുന്നിടത്തും പറയുന്നു തസ്യ താവദേവ ചിരം അവിടെ പറയും. ഇനി ഇത്രയും കാലം കൂടി കാത്തിരിക്കേണ്ടി വരും. അഥ സത്സംബത്സി പിന്നവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അവിടെ ഒരു ഇടവേള പറയുന്നുണ്ട്. ആദ്യം ബ്രഹ്മത്തെ അറിയുന്നു, പിന്നെ കാത്തിരിക്കുന്നു, പിന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നെല്ലാം പറയുന്നു. കാലാന്തരിതത്വം ഒരിടവേള. നാ ആരബ്ധ സംസ്കാരശേഷ സ്ഥിതി അർത്ഥപരത്വ കാലാന്തരിതാർത്ഥത. ജ്ഞാനം പ്രാപിച്ച് കുറച്ച് സമയം ശരീരനാശം വരെ പ്രതീക്ഷിച്ച് ശരീരനാശത്തിന് ശേഷം മോക്ഷം, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെ അവിടെ എന്താ ആ കാലവിളംബത്തെ പറയുന്നത്? എപ്പോഴാണോ അയാൾക്ക് ജ്ഞാനമുണ്ടായത് അപ്പോൾ തന്നെ മുക്തനായി. പക്ഷേ ആരബ്ധ സംസ്കാര ശേഷസ്ഥിതി അർത്ഥപരത്വം. ആരബ്ധ സംസ്കാരം അത് ശേഷിക്കുന്നു, അതിന്റെ സ്ഥിതി, അതിന്റെ നിലനിൽപ്പ്. തത്വജ്ഞാനിയാണെങ്കിലും അത് നിലനിൽക്കുന്നു. തത്വജ്ഞാനി എന്ന് പറയുന്നവരെ ശരീരത്തോടുകൂടിയിരിക്കുന്നവരാളെയാ പറയും. ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരു ജീവനെയാണ് നമ്മൾ തത്വജ്ഞാനി എന്ന് പറയുന്നത്. അയാളുടെ ജീവഭാവം നശിച്ചു, അതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ തത്വജ്ഞാനം മോക്ഷം തമ്മിൽ കാലവിളമ്പം ഉണ്ടായിട്ടുണ്ട്. ആ തത്വജ്ഞാനത്തിൽ പിന്നെ പ്രാരബ്ധത്തിനോ സംസ്കാരത്തിനോ ഒന്നും നിലനിൽപ്പില്ല. എന്നാലും ഈ ബാഹ്യമായ ഈ ശരീരം, ഈ ശരീരത്തിന്റെ സ്ഥിതി, അതിന്റെ നാശം, ഇതെല്ലാം കാണുന്നുണ്ട് തത്വജ്ഞാനി. നമ്മുടെ ഈ കാഴ്ച അയാളുടെ തത്വജ്ഞാനം നശിപ്പിക്കുന്നില്ല. അന്നശേഷി ആ തത്വജ്ഞാനത്തിനില്ല. അതുകൊണ്ട് അതിനെന്ത് വിളിക്കുന്നു? തത്വജ്ഞാനത്തിന് ശേഷമുള്ള ഗുരുവിന്റെ സ്ഥിതി, അതിന് പ്രാരബ്ധം. അത് നിലനിൽക്കുന്നു ആരംഭ സംസ്കാര ശേഷം. സ്ഥിത്യർത്ഥ പരത്വ എന്ന കാലാന്തരിതാർത്ഥത. ജ്ഞാനവും മോക്ഷവും തമ്മിൽ ഇടയ്ക്ക് തടസ്സം ഉണ്ടാക്കാവുന്നു. പ്രാരബ്ധം മോക്ഷത്തിന് തടസ്സമല്ല, അത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു ഇടവേളയാണ് ശരീരപാദത്തിൽ. അതില്ലായിരുന്നുവെങ്കിൽ ഗുരു ഉണ്ടാകുമായിരുന്നില്ല, ശാസ്ത്രം ഉണ്ടാകുമായിരുന്നില്ല, ഉപദേശം ഉണ്ടാകുമായിരുന്നില്ല. ആ പ്രാരബ്ധം അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. പ്രാരബ്ധം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, ഈ ശരീരത്തിന് ശരീരത്തിന്റെ ഉത്പത്തിക്ക് കാരണമായ കർമ്മം, അതാണ് അതിനുള്ള പ്രാരബ്ധം എന്ന് പറയുന്നത്. വർത്തമാന ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മം, കർമ്മത്തിന്റെ ഫലമാണ് ശരീരം. അപ്പോ തത്വജ്ഞാനിയിലും ആ പ്രാരബ്ധ കർമ്മഫലമായ ശരീരം നിലനിൽക്കുന്നു. പക്ഷെ അത് തത്വജ്ഞാനത്തിൽ നിന്ന് ഫലമായി ഉണ്ടാകുന്ന മോക്ഷത്തിന് തടസ്സമല്ല അത്രയുള്ളൂ. അത് നിലനിൽക്കുന്നുകൊണ്ടാണ് ഗുരു ഉള്ളത്, അല്ലെങ്കിൽ ഗുരുവില്ല. അതിന്റെ നാശം സംഭവിക്കുന്നത് എങ്ങനെ? ആ കർമ്മത്തിനനുസരിച്ച്, പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ച് അത് നശിക്കുന്നു. കർമ്മം എങ്ങനെയാണ്? അതിന്റെ നാശത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്നു, അത് നശിക്കുന്നു. മറിച്ച് തത്വജ്ഞാനം അതിനെ നശിപ്പിക്കുന്നില്ല, അതാണ്. അവിടെയും മനസ്സിലാക്കണം എന്താണോ ഈ പറയുന്നത്. തത്വജ്ഞാനത്തെ സംബന്ധിച്ചാണ്, എല്ലാ ശരീരവും പ്രാരബ്ധത്തിൻ ഫലമാണ്. എല്ലാ ശരീരവും, ജ്ഞാനിയായിക്കൊള്ളട്ടെ, അജ്ഞാനിയായിക്കൊള്ളട്ടെ, യോഗിയായിക്കൊള്ളട്ടെ, ഭക്തനായിക്കൊള്ളട്ടെ, ആരായാലും ശരി, സർവശരീരവും പ്രാരബ്ധ ഫലം തന്നെ. എല്ലാ ശരീരങ്ങളെയും നമുക്ക് പറയാം എന്താണത്, പ്രാരബ്ധ ഫലമാണ്. പ്രാരബ്ധഫലമായത് ആ ശരീരം പ്രാരബ്ധനാശത്തോടുകൂടി നശിക്കുന്നു. ശരി, ജ്ഞാനിയിലായാലും ഭക്തനായാലും അജ്ഞനായാലും എവിടെ ആയാലും ശരി, ശരീരം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ശരീരം ജന്മത്തിന് കാരണമായ പ്രാരബ്ധം നശിക്കുന്നു. ആ പ്രാരബ്ധങ്ങൾ നശിക്കും, അതിന്റെ നിമിത്തങ്ങളെല്ലാം വരുമ്പോൾ നശിക്കും. ഇവിടെ പറയുന്ന എന്താണ്, തത്വജ്ഞാനത്തിന് അതിനെ നശിപ്പിക്കാൻ ശേഷിയില്ല, അത് അതിനെ നശിപ്പിക്കാനുള്ളതല്ല. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്പുരതി. ജ്ഞാനം സർവകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? അവിടെ സാറിന് അജ്ഞന്മാരായ ജീവന്മാരിൽ ആ പ്രാരബ്ധകർമ്മം നശിക്കുന്നു, ഈ ശരീരം നശിക്കുന്നു, പക്ഷേ മറ്റ് പ്രാരബ്ധകർമ്മങ്ങൾ ശേഷിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ശരീരങ്ങളുണ്ടാകുന്നു. തത്വജ്ഞാനം സർവത്തെയും നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? ഒന്ന്, സർവകർമ്മത്തെ അത് അസത്യമായി ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രാരബ്ധകർമ്മങ്ങൾ അങ്ങനെ ഒന്നില്ല. വർത്തമാന ശരീരനാശത്തോടുകൂടി സർവ പ്രാരബ്ധങ്ങളോട് ഒടുങ്ങി. പക്ഷേ തത്വജ്ഞാനിയിൽ ഈ പ്രാരബ്ധത്തെ അംഗീകരിച്ചേ മതിയോ? എന്തുകൊണ്ട്? തത്വജ്ഞാനി ജ്ഞാനത്തെ ഉപദേശിക്കുന്നു. ജ്ഞാനത്തെ ഉപദേശിക്കണമെങ്കിൽ ഈ കർണങ്ങളും ശരീരവും എല്ലാം നിലനിൽക്കണം. അത് നിലനിൽക്കണമെങ്കിൽ ജ്ഞാനം കൊണ്ടത് നശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനം ശരീരനാശം പ്രാരബ്ധ ഇത് മൂന്നിനെയും ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതിനാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അതിനെയും പ്രാരബ്ധം എന്ന് പറയാറുണ്ട്. ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കുന്ന പ്രാരബ്ധം എന്നതിനെ പറയും. പക്ഷെ അത് മുഖ്യമായ അർത്ഥത്തിലല്ല. മുഖ്യമായ അർത്ഥത്തിൽ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീര ജന്മത്തിന് കാരണമായ കർമ്മം, അതാണ്. ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെല്ലാം അതിനോടനുബന്ധിച്ച് വരും. അപ്പൊ പ്രാരബ്ധത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ? തത്വജ്ഞാനി അങ്ങനെ പറയണ്ടോ? കാരണം ആ തത്വജ്ഞാനി ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കെല്ലാം അതീതനായിരിക്കുന്നു. ആ അർത്ഥത്തിൽ പറയും അതിനെ നശിപ്പിക്കുന്നു. തത്വജ്ഞാനത്തിന് ആ ശേഷിയുണ്ട്. തത്വജ്ഞാനത്തിലൂടെ ആത്മാവിന്റെ നിസ്സംഗതയും മറ്റും ബാധിക്കുമ്പോൾ, തത്വജ്ഞാനത്തിലൂടെ പ്രപഞ്ച ബാധ വരുമ്പോൾ അവിടെ പറയും എന്താണോ തത്വജ്ഞാനം കൊണ്ട് ഇതിനെയൊക്കെ നശിപ്പിച്ചു. അതിന്റെ അർത്ഥം ഒരു തത്വജ്ഞാനിയിൽ നമ്മൾ കാണുന്ന ആ ശരീരം തത്വജ്ഞാനം കൊണ്ട് നശിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. നഗുരുവില്ല. അപ്പൊ തത്വജ്ഞാനത്തിൽ തന്നെ നമുക്ക് പറയാം എന്താണോ സർവവും നശിച്ചു. സർവകർമാണി ഭസ്മസാത്കുരുതി, ഇതിനൊന്നും ശേഷിക്കുന്നുണ്ട്. പ്രാരബ്ധം പുനഃസഞ്ജിതം കിമാഗാമി, ആ തത്വജ്ഞാനിയിൽ എവിടെ പ്രാരബ്ധം സഞ്ജിതം എവിടെയാണ്, ഇവിടെയാണ് ആഗാമി എന്നാണ് ആചാര്യന്മാർ ചോദിക്കുന്നത്. താല്പര്യം അതാണ്. മറിച്ച് ഈ ശരീരത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തെ അംഗീകരിച്ച വരുന്ന ശിഷ്യന് കാരണം ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടുന്നുണ്ടല്ലോ. ആ ശരീരത്തിന് കാരണമായ കർമ്മം ജ്ഞാനം കൊണ്ട് നശിച്ചില്ല. അതിന്റെ സ്വരൂപേനയുള്ള നാശം സംഭവിക്കുന്നില്ല. അതാണ് അത് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യം. ജ്ഞാനം കൊണ്ട് സംസ്കാരം അല്ലെങ്കിൽ പ്രാരബ്ധം നശിച്ചു എന്നും ചിലടത്ത് പറയും, നശിക്കുന്നില്ലെന്നും പറയും. നശിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥത്തിലാണ്, നശിക്കുന്നില്ലെന്ന് പറയുന്ന യഥാർത്ഥത്തിലാണ് രണ്ടും വ്യക്തമായി മനസ്സിലാക്കണം. രണ്ടു തരത്തിലും പറയാം. നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇതാണ്, അതിന്റെ അസ്തിത്വത്തെ ബോധിക്കുന്നു, അത് ബാധിക്കുന്നു. ദുഷ്ടദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ അതില്ലാതാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അകർമ്മഫലമായി ശരീരത്തോടനു അനുബന്ധമായിരിക്കുന്ന എല്ലാം പ്രകടമായിക്കൊണ്ടിരിക്കും. പക്ഷെ തത്വജ്ഞനെ സംബന്ധിച്ച് എന്താണത്? നശിച്ചതിന് സമമാണ്. അതുകൊണ്ടാണ് പറയുന്നത് പ്രാരബ്ധം നശിക്കുന്നു എന്ന് പറയുന്നത്. അതിന്റെ പ്രതീതിയെ നിഷേധിക്കാനാണ്. ഗുരുവിന്റെ ശരീരം, ഗുരുവിന്റെ വ്യവഹാരങ്ങളെല്ലാം ശിഷ്യന് പ്രതീതമാണ്. ആ പ്രതീതിയെ തത്വജ്ഞാനം കൊണ്ട് നശിപ്പിക്കുമെന്നല്ല പറയുന്നു. ഇന്ന് കാലാന്തരിതാർത്ഥത തത്വജ്ഞാനം അതിനുവേണ്ടിയുള്ളതല്ല, പ്രാരബ്ധത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള, അത് മോക്ഷത്തെ കൊടുക്കാനുള്ളതാണ്. ഇതിലൊരുപാട് വിവാദങ്ങളുമുണ്ട്. എങ്ങനെ തത്വജ്ഞാനം പ്രവർത്തിക്കുന്നു, ശരീരനാശം എങ്ങനെ സംഭവിക്കുന്നു, പ്രാരബ്ധമുണ്ടോ ഇല്ലയോ, ഇക്കാര്യങ്ങളിലെല്ലാം ഒരുപാട് ചർച്ചകളുണ്ട്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, ആ ഏകത്വ ജ്ഞാനത്തിൽ ശരീരം ശേഷിച്ചാൽ അതിനർത്ഥം ആ ജ്ഞാനം ശരീരകാരണമായ പ്രാരബ്ധത്തെ നശിപ്പിക്കുന്നതല്ല, സ്വരൂപേനയുള്ള നാശവന് സംഭവിക്കുന്നില്ല. തത്വജ്ഞാനം കൊണ്ട് അതെല്ലാം ബാധിക്കാം. എന്നാലും പിന്നെ സുഖദുഃഖങ്ങളുടെ കാര്യം, പ്രാരബ്ധഫലമായി വരുന്ന സുഖദുഃഖങ്ങൾ, അത് സാധാരണ മനുഷ്യരിൽ തന്നെ തത്വജ്ഞാനി എടുക്കില്ല. ദുഃഖം നിവൃത്തിക്കുള്ള ഉപായങ്ങൾ ധാരാളം പറയുന്നു, സുഖപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ ഇച്ഛാശക്തി അനുസരിച്ച് സുഖത്തെ പ്രാപിക്കാൻ ദുഃഖത്തെ ഒഴിവാക്കും. അവിടെ പ്രാരബ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ കാരണമായി നിൽക്കുന്നു. പുരുഷ ഇച്ഛ, പുരുഷകൃതി, പ്രയത്നം തുടങ്ങിയ അസാധാരണ കാരണങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദുഃഖത്തെ ഒഴിവാക്കാൻ നമ്മൾ കാണുന്നുണ്ട്. ദുഃഖത്തെ ഒഴിവാക്കുന്നത് രോഗം വരും, ദുഃഖം വരുന്ന കഴിഞ്ഞ് കഴിക്കുന്നു, ആ ദുഃഖം ഒഴിവാക്കുന്നു. അത് നമ്മൾ കാണുന്നുണ്ട്. പുരുഷയത്നം കൊണ്ട് ദുഃഖത്തെ ഒഴിവാക്കുന്നു. പ്രാരബ്ധമാണെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ ഒഴിവാക്കാൻ പറ്റും? അനുഭവിച്ചല്ലേ പറ്റും, എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അനുഭവിക്കുന്നത് പ്രാരബ്ധം കൊണ്ടാണെങ്കിൽ ഒഴിവാക്കുന്ന പ്രാരബ്ധവും വരും, അപ്പോൾ അത് ഒഴിവാക്കും. അതാണ് പ്രാരബ്ധത്തെ സാധാരണ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒഴിവാക്കുന്നതിനുള്ള പ്രാരബ്ധത്തെ ഉപയോഗിച്ചാൽ അത് ഒഴിവാക്കാം. അത് പുരുഷ ഇച്ഛ, പുരുഷകൃതിയോടൊപ്പം അതും വരും. അതാണ് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പാടില്ലാത്തതെന്നുള്ള അർത്ഥമല്ല. അതിനേത് അർത്ഥം എടുക്കാം? ഒഴിവാക്കാൻ പാടില്ലാത്തതെന്നും എടുക്കാം, ഒഴിവാക്കാമെന്നുള്ളതെന്നും എടുക്കാം, രണ്ടും എടുക്കാം. എന്തുകൊണ്ട്? അത് സാധാരണ കാരണമാണ്, എല്ലാത്തിനും സഹായമായി നിൽക്കുന്നു. അല്ലെങ്കിൽ പുരുഷ ഇച്ഛയ്ക്കും പുരുഷ യത്നത്തിനൊന്നും വിലയില്ലാതായിപ്പോകും, അത് ആവശ്യമില്ലാതെ വരും. പക്ഷെ അത് ആവശ്യമുള്ളതായി കാണുന്നുണ്ട് പുരുഷ ഇച്ഛ, പുരുഷയത്നം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ദുഃഖത്തെ ഒഴിവാക്കാം, സുഖത്തെ സമ്പാദിക്കാം. ഈ രണ്ടു കാര്യത്തിനും പ്രാരബ്ധം എന്ന് പറയുന്ന അനുകൂലമായിരിക്കും, എല്ലാത്തിനും സഹായിക്കുന്നതാണ് പ്രാരബ്ധം. ഇത് സാധാരണ മനുഷ്യരിലും അങ്ങനെ തന്നെ, തത്വജ്ഞാനിയിലും അതുപോലെ. സാധാരണ മനുഷ്യനിൽ തത്വജ്ഞാനമില്ല എന്നുള്ള വ്യത്യാസം മാത്രം. ദുഃഖത്തെ ഒഴിവാക്കുന്നതിന് എന്തെല്ലാം ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നു അതെല്ലാം സ്വീകരിച്ച് ദുഃഖത്തെ ഒഴിവാക്കും. പക്ഷെ തത്വജ്ഞാനത്തിന് പ്രാരബ്ധത്തെ നശിക്കുന്നു അങ്ങനെ, അത് അതിനു വേണ്ടിയിട്ടുള്ളതല്ല, അതത് നശിപ്പിക്കുന്നില്ല. അന്യഥ തത്വമസി ഏതസ്യ അർത്ഥസ്യ ബാധപ്രസംഗ. തത്വമസി എന്ന് പറയുന്നത് വ്യർത്ഥമായി, തത്വമസി നീ അതാണെന്ന് ബോധിപ്പിക്കുന്നു, അതാണെന്ന് ബോധിക്കുന്നു. ബോധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം അവസാനിക്കണമെങ്കിൽ പിന്നെ ഇതാരെ ബോധിപ്പിക്കും? ആര് ബോധിക്കും? ബോധിക്കാനും ബോധിപ്പിക്കാനുമാണില്ലാത്തത്. യദ്യപി ആത്മശബ്ദസ്യ പ്രത്യേകാർത്ഥത്വം സർവം ഖല്ലിതം ബ്രഹ്മേതി സപ്രകൃതമേവ സപ്രകൃതം പ്രകൃതം യേഷ ആത്മാന്തർഹൃദയ ഏതത് ബ്രഹ്മേത്തിച്ചതേ തഥാപി അന്തർധാനം ഇഷത് അപരിത്യജ്യ ഏവം ഏതം ആത്മാനം ഇതോ അസ്മാത് ശരീരപ്രേത്യ അഭിസംഭവിതാസ്മീത്യുക്തം. ഇവിടെ പറയുന്നു, ആത്മശബ്ദം സാധാരണ പ്രത്യേകാത്മാവായിട്ടാണ് ഉപയോഗിക്കുന്നത്. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രകരണം. യേശം ആത്മാന്തർഹൃദയ ഏതത് ബ്രഹ്മ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈശത് അപരിത്യജ്യ അന്തർധാനം ഈശത് അപരിത്യജ്യ ഭേദം അന്തർധാനം എന്ന് വെച്ചാൽ ഭേദം. ഈശത് അപരിത്യജ്യ അല്പം ഉപേക്ഷിക്കാതെ ഏവ ഏതം ആത്മാനം ഇതോ അസ്മാത് ശരീരാത്രേത്യ അഭിസം ഭവിതാസ്മി തിക്തം. ഈ ആത്മാവിനെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ താല്പര്യം എന്നുള്ള ഉപാസകനെ സംബന്ധിച്ചിടത്തോളം പ്രാപിക്കുക എന്നും മറ്റുമുണ്ട്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം. സർവകർമ്മ സർവകാമ സർവഗന്ധ സർവരസ സർവം ഇതം അഭ്യാക്തോ അവാക്യനാദര ഏഷമ ആത്മാ അന്തർഹൃദയ ഏതദ്ബ്രഹ്മ ഏതം ഇതഃ പ്രേത്യ അഭിസംഭവിതാസ്മീതി യഥാകൃതിരൂപത്മന പ്രതിപത്ത അസ്മീതി യംവിധ സേ അധ സത്യമേവം സമഹം പ്രേത്യ ഇവം ന സമിതി നിചികിത്സ അസ്തി ചേതസ്മിന്നർത്ഥേ ക്രതുബല സംബന്ധേ സ തഥാ ഈശ്വരഭാവം പ്രതിബദ്ധതേ വിദ്വാൻ ഇത്യേതാഹ സ്മ ഉക്തവാൻ കില ശാണ്ഡില്യോ നാം ഈശി ശാണ്ഡില്യോ നാം ഈശ്വര. എങ്ങനെയാണോ അവന്റെ സങ്കല്പം നേരത്തെ പറഞ്ഞ ക്രതു അധ്യവസായം, അതനുസരിച്ച് അവന് പ്രാപ്തി ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ സഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ ഈ ശരീരത്തിൽ നിന്ന് നിഷ്ക്രമിച്ച് ആ സഗുണ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. നിയന്ത്രഗുണ ബ്രഹ്മത്തെയാണെങ്കിലോ ധ്യാനിക്കുന്നവൻ ഉത്ക്രമണം കൂടാതെ തന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇത് ശാണ്ഡില്യൻ എന്ന് പറയുന്ന ഋഷി ഉപദേശിച്ചതാണ്. ഋഷിയോടുള്ള ആദരവിന് വേണ്ടി ഇതിനെ ആവർത്തിച്ചിരിക്കുന്നു.